Okay, we are going to delve into the poem. I hope all of you have read it. Even if you have not read it, at least I hope you have the text to the poem because Nanada picked the plural in there, and I hope you have the text with you. So then, my chipombo, you will be able to follow me. The title itself of the poem is Be Drunk. Drunk and the word occurs repeatedly throughout the poem. പോം വളരെ ഷോർട്ടാണ്. അതൊരു 2-3 പാരഗ്രാഫ്സ് പോലെയുള്ള ഒരു കുഞ്ഞൊരു സംഭവമാണ്. പക്ഷേ ഞാൻ പറഞ്ഞ നേരത്തെ പറഞ്ഞ പോലെ പ്രോസ് പോയട്രി സ്റ്റൈലിലാണ് ഈ പോയം എഴുതിയിട്ടുള്ളത്. ബട്ട് ദ വേർഡ് ഡ്രങ്ക് ഇസ് റിപ്പീറ്റഡ്ലി ഒക്കറിങ് ഇൻ ദ പോം. അപ്പം ദാറ്റ് വേർഡ് ഇസ് വെരി ഇമ്പോർട്ടൻ്റ് അപ്പോൾ, വിച്ച് മീൻസ് ഇറ്റ് ഹാസ് എ സിഗ്നിഫിക്കൻറ്റ് മീനിങ്. സോ വാട്ട് ഈസ് ഇറ്റ്? ഡ്രങ്ക് എന്നുള്ളതിൻ്റെ ലിറ്ററൽ മീനിങ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്കറിയാം, മദ്യപിച്ച് എന്താ പറയുക, കള്ള് കുടിച്ച് ഭയങ്കര ഹൈ ആയിട്ട് ഇൻടോക്സിക്കേറ്റഡ് ആയിട്ട് ഇരിക്കുന്ന അവസ്ഥയ്ക്കാണ് ആ ലിറ്ററൽ മീനിങ്ങിൽ ഡ്രങ്ക് എന്ന് പറയുന്നത്. പക്ഷേ ഐ ഡോണ്ട് നോ ഇഫ് യു ആർ ഫെമിലിയർ വിത്ത് ഇറ്റ്സ് എന്താ പറയുക, കോമൺ സ്പീച്ചിൽ ഉപയോഗിച്ചിട്ട് ഫെമിലിയർ ആണോ എന്ന് എനിക്കറിയില്ല. പക്ഷേ ദ വേർഡ് ഡ്രങ്ക് ഹാസ് എ മെറ്റഫോറിക്കൽ മീനിങ് വിച്ച് ഈസ് യൂഷ്വലി യൂസ്ഡ് ഇൻ ദ വേ യു സ്പീക്ക് സംടൈംസ് ഫോർ conveying the meaning that you are completely excited about something or very എന്താ പറയുക, ഹൈലി പാഷനറ്റ് അബൌട്ട് സംതിങ്. ഒരു കാര്യത്തിനെ കുറിച്ച് നിങ്ങൾ അത്രയും ഇൻട്രസ്റ്റ് ഉള്ള അല്ലെങ്കിൽ അത്രയും എക്സൈറ്റഡ് പാഷനറ്റ് ആയിട്ടുള്ള ഒരു സംഭവം നിങ്ങൾ ചെയ്യുമ്പോൾ, അല്ലെങ്കിൽ അതിൽ നിങ്ങൾ ഇൻവോൾവ്ഡ് ആകുമ്പോൾ, എൻഗേജ്ഡ് ആകുമ്പോൾ, നിങ്ങൾക്ക് കിട്ടുന്ന ഒരു പർട്ടിക്കുലർ ഹൈ ഉണ്ട്, ഒരു ഇൻടോക്സിക്കേഷൻ ഉണ്ട്. അത് ആ ഒരു മീനിങ് ആണ് ഇവിടെ ഡ്രങ്ക് എന്നുള്ളതിൽ. ലിറ്ററൽ മീനിങ്ങും എടുക്കാം ഓഫ് കോഴ്സ്, ബട്ട് ബിക്കോസ് ഇറ്റ്സ് എ പോം ആൻഡ് ബിക്കോസ് നിങ്ങൾ വായിക്കുമ്പോൾ, നിങ്ങൾക്ക് പോം വായിക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ദറ്റ് ഇറ്റ് ഓൾസോ ഹാസ് എ മെറ്റഫോറിക്കൽ മീനിങ് വിച്ച് ഈസ് ടു ബി സോ എക്സൈറ്റഡ് അബൌട്ട് സംതിങ്, സോ ഇൻട്രസ്റ്റഡ് ആൻഡ് പാഷനറ്റ് അബൌട്ട് സംതിങ് ദറ്റ് യു ആർ സോ ഇൻടോക്സിക്കേറ്റഡ് വിത്ത് യുവർ എക്സൈറ്റ്മെൻറ്റ് ഓർ പാഷൻ. അങ്ങനൊരു മീനിങ് ആണ് വരുന്നത്. ഇപ്പം നമ്മൾ നോർമൽ യൂസിൽ, ഫോർ എക്സാമ്പിൾ, നിങ്ങൾക്ക് ഏറ്റവും എളുപ്പത്തിൽ മനസ്സിലാക്കാൻ പറയാം, പ്രണയത്തിൽ ഒരാളെ പ്രണയിക്കുമ്പോൾ നമ്മളൊരാൾ ഭയങ്കരമായിട്ട് നിങ്ങളെ ഇൻഫാക്ച്വേറ്റഡ് ആയി, അല്ലെങ്കിൽ ഭയങ്കരമായിട്ട് ഒരാൾ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ഐ എം ക്രേസി അബൌട്ട് യു, അല്ലെങ്കിൽ ഐ എം മാഡ് അബൌട്ട് യു എന്നൊക്കെ പറയുന്നതിന് തുല്യമായിട്ട് പറയാവുന്ന ഒരു കാര്യമാണ് ഐ എം ഡ്രങ്ക് ഓൺ യു, അല്ലെങ്കിൽ ഐ എം ഡ്രങ്ക് വിത്ത് യു എന്ന് പറഞ്ഞാൽ യു ആർ എൻ യു ഹാവ് ബിക്കം എൻ ഇൻടോക്സിക്കേഷൻ ഫോർ മീ, ഐ എം അഡിക്റ്റഡ് ടു യു എന്നുള്ളൊരു അർത്ഥമാണ് അവിടെ വരുന്നത്. അത് ഒരു വ്യക്തിയോടോ, അല്ലെങ്കിൽ ഒരു വ്യക്തിയാവാം, പക്ഷെ വ്യക്തിയാവുന്നതിനേക്കാൾ നല്ലത് നിങ്ങളുടെ ഇൻട്രസ്റ്റ്സ്, നിങ്ങളുടെ ഹോബീസ്, നിങ്ങളുടെ പാഷൻസ്, നിങ്ങളുടെ അങ്ങനത്തെ കാര്യങ്ങളിൽ നിങ്ങൾ അത്രയും അഡിക്റ്റഡ് ആവുന്നത്, ഒരു അങ്ങനത്തെ അഡിക്റ്റഡ് ആവുമ്പോൾ നിങ്ങൾക്ക് കിട്ടുന്ന ഒരു ഹൈ, ആ ഒരു ഇൻടോക്സിക്കേഷൻ, ആ ഒരു മീനിങ് ആണ്, ആ ഒരു കൺസെപ്റ്റാണ് ഇതിൽ ഡ്രങ്ക് എന്ന് റിപ്പീറ്റഡ്ലി പറയുമ്പോൾ കവി ഉദ്ദേശിക്കുന്നത്. അത് നിങ്ങൾക്ക് വായിക്കുമ്പോൾ, അതാണ് ഉദ്ദേശിക്കുന്നത്, നിങ്ങൾക്ക് വായിക്കുമ്പോൾ മനസ്സിലാവും. ഫസ്റ്റ് ലൈനിൽ തന്നെ പറയുന്നത് യു ഹാവ് ടു ബി ഓൾവേസ് ഡ്രങ്ക്, എപ്പോഴും നിങ്ങൾ ഡ്രങ്ക് ആയിരിക്കണം. ദാറ്റ്സ് ഓൾ ദർ ഇസ് ടു ഇറ്റ്, ഇറ്റ്സ് ദി ഓൺലി വേ, അത്രയേ ഉള്ളൂ, അതേ ഉള്ളൂ വഴി. എന്തിനുള്ള വഴിയാണ്? സോ ആസ് നോട്ട് ടു ഫീൽ ദ ഹൊറിബിൾ ബേർഡൻ ഓഫ് ടൈം, സമയത്തിൻ്റെ ഹൊറിബിൾ ബേർഡൻ ഫീൽ ചെയ്യാതിരിക്കാൻ. അപ്പം നിത്യേന ലൈഫിൽ ടൈം എന്ന് പറയുന്ന സാധനം, അത് ലൈഫില് ബേസിക് ആയിട്ടുള്ള ഒരു കാര്യമാണ് സമയം എന്നുള്ളത്. സമയമില്ലാതെ നമുക്ക് കാര്യം അറിയില്ല. ദിവസം, മാസം, വർഷം, നിങ്ങളുടെ പ്രായം, ഓരോ സമയത്തിൽ ചെയ്യേണ്ട കാര്യങ്ങൾ, രാവിലെ, രാത്രി, ഡെഡ് ലൈന്, ഇങ്ങനെയൊക്കെ പറയുന്ന കുറേ ടൈം ടേബിൾ, ഷെഡ്യൂൾ, ഇങ്ങനെ പറയുന്ന കുറേ സംഭവങ്ങൾ സമയം എന്നുള്ള ഒരു ഒരു കൺസെപ്റ്റിനെ ബേസ് ചെയ്തിട്ടാണ് ഇതൊക്കെ ലൈഫ് നമ്മൾ മുന്നോട്ട് പോകുന്നത്. സമയത്തിനെ ബേസ് ചെയ്തിട്ടാണ്, ഓരോന്നിനും ഓരോ സമയമാണ്. അപ്പം ഈ സമയത്തിൻ്റെ ഹൊറിബിൾ ബേർഡൻ നിങ്ങൾക്ക് ഫീൽ ചെയ്യാതിരിക്കണമെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം? യു ഹാവ് ടു ബി ഓൾവേസ് ഡ്രങ്ക്, എല്ലാ സമയവും നിങ്ങൾ ഡ്രങ്ക് ആയിട്ടിരിക്കണം. ദാറ്റ്സ് ഓൾ ദർ ഇസ് ടു ഇറ്റ്, അത്രയേ ഉള്ളൂ ഇതിൽ, ഇറ്റ് ഇസ് ദി ഓൺലി വേ, അതേ വഴിയുള്ളൂ എന്നാണ് പറയുന്നത്. ലൈഫിൽ അതുള്ളൂ, നിങ്ങൾ ഓൾവേസ് ഡ്രങ്ക് ആയിട്ടിരിക്കണം എന്നാണ് പറയുന്നത്. സോ ആസ് നോട്ട് ടു ഫീൽ ദ ഹൊറിബിൾ ബേർഡൻ ഓഫ് ടൈം ദാറ്റ് ബ്രേക്സ് യുവർ ബാക്ക് ആൻഡ് ബെൻസ് യു ടു ദി എർത്ത്. ടൈം എന്താണ് ചെയ്യുന്നത്? ടൈമിനെ ഇവിടെ ഭയങ്കര വില്ലനായിട്ടാണ് കാണുന്നത്, ഒരു ടൈറന്റ് ആയിട്ടാണ് കാണുന്നത് ടൈമിനെ. ടൈം നിങ്ങളോട് എന്താ ചെയ്യുന്നത്? ഇറ്റ് ബ്രേക്സ് യുവർ ബാക്ക്, അത് ഒരു ഇഡിയം, ഒരു ഫ്രേസാണ്. ബെൻസ് യു ടു ദി എർത്ത് എന്നുള്ളത് വേറൊരു ഫ്രേസാണ്. ഇതിനെ രണ്ടിനും നിങ്ങൾക്ക് ഇന്റർപ്രറ്റ് ചെയ്യാവുന്നതാണ്. ബ്രേക്ക് യുവർ ബാക്ക് എന്നുള്ളത് നമ്മൾ യൂഷ്വലി യൂസ് ചെയ്യുന്നത് ഇപ്പോൾ ഭയങ്കരമായിട്ട് പണിയെടുക്കുമ്പോൾ നമ്മൾ പറയുന്ന എല്ലാ മുറിയെ പണിയെടുക്കുക എന്നൊക്കെ പറയുന്ന അങ്ങനെ ഒരു മീനിങ് ആണ് ബ്രേക്കിംഗ് യുവർ ബാക്ക് എന്നുള്ളതിന് നമ്മൾ മീൻ ചെയ്യുന്നത്. ഇപ്പോൾ രാവിലെ മുതൽ രാത്രി വരെ പണിയെടുത്തിട്ട് യു ഹാവ് ബ്രോക്കൺ യുവർ ബാക്ക് വർക്കിംഗ് ഓൾ ദീസ് ഇയേഴ്സ്, ഇത്രയും വർഷം പണിയെടുത്ത് ഐ ഹാവ് ബ്രോക്കൺ മൈ ബാക്ക് എന്നൊക്കെ പറയും. ബ്രേക്കിംഗ് ബാക്ക്, ബ്രേക്കിംഗ് മൈ ബാക്ക് അല്ലെങ്കിൽ ബ്രേക്കിംഗ് യുവർ ബാക്ക് എന്നുള്ളതിൻ്റെ മീനിങ് പണിയെടുത്ത് കഷ്ടപ്പെടുന്നതിൻ്റെ ഒരു ഒരു മീനിങ് ആയിട്ടാണ് വരുന്നത്. അപ്പം സമയപരിമിതി കൊണ്ട് അല്ലെങ്കിൽ ഓരോ സമയത്ത് നിങ്ങൾ ചെയ്ത് തീർക്കേണ്ട പണികൾ ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾ എന്ത് ചെയ്യുന്നു, യു ആർ ബ്രേക്കിംഗ് യുവർ ബാക്ക്. അത് ഇപ്പോൾ നിങ്ങൾക്ക് സമയത്തിൽ നിങ്ങൾ ചെയ്യേണ്ട കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ, ഓരോ സമയത്തും സ്കൂളിൽ പോകുമ്പോൾ ഹോംവർക്ക് ചെയ്യാനുണ്ട്, കോളേജിൽ പോയി കഴിഞ്ഞാൽ എന്താണ് അസൈൻമെൻറ്റ്സ് വെക്കാനുണ്ട്, എക്സാമിന് പഠിക്കാനുണ്ട്, സെമസ്റ്റർ എക്സാമാണ്, അങ്ങനെ ഇങ്ങനെ പല കാര്യങ്ങളുണ്ട്. ജോലിക്ക് കയറി കഴിഞ്ഞാൽ ഡെഡ് ലൈൻ ഉണ്ട്, ആ ഡെഡ് ലൈൻ്റെ ഉള്ളിൽ നിങ്ങളെ പ്രസൻറ്റേഷൻ ചെയ്യാനുണ്ടാവും, അല്ലെങ്കിൽ റിപ്പോർട്ട് സബ്മിറ്റ് ചെയ്യാനുണ്ടാവും, അല്ലെങ്കിൽ സെമിനാർ പ്രസൻറ്റേഷൻ ചെയ്യാനുണ്ടാവും, പ്രിപ്പയർ ചെയ്യാനുണ്ടാവും. അങ്ങനെ 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 സമയമില്ല, ഒന്നിനും സമയമില്ലാത്തൊരവസ്ഥയാണ്. സമയത്തിൻ്റെ പരിമിതികൾ നമുക്കൊരു ഭയങ്കരമായ ബേർഡനായി മാറുകയാണ്. ആ ഒരു സമയം, ആ ഒരു ബേർഡൻ നിങ്ങളെ എന്ത് ചെയ്യുന്നു, നിങ്ങളെ പണിയെടുപ്പിച്ച് നിങ്ങളെ ബാക്ക് ബ്രേക്ക് ചെയ്യുകയാണ്. വാട്ട് എൽസ് ഇസ് ഇറ്റ് ഡൂയിങ്? ഇറ്റ് ഈസ് ഓൾസോ ബെൻഡിങ് യു ടു ദി എർത്ത്. ബെൻഡ്സ് യു ടു ദി എർത്ത് എന്നുള്ളത് ക്ഷീണിച്ച് കുനിയുന്നത് പിക്ചറൈസ് ചെയ്യാം, ഇമേജറി ആണ് അവിടെ വരുന്നത്. യു ആർ സോ ടയേർഡ് ദാറ്റ് യു ആർ ബെൻഡിങ് ടുവേർഡ്സ് ദി എർത്ത്. പക്ഷെ ഓൾസോ ദർ ഇസ് അനദർ മീനിങ്, യു ഗോ ബെൻഡ് ടുവേർഡ്സ് ദി എർത്ത്, അത് യു ഗോ ബാക്ക് ടു ദി എർത്ത് വെൻ യു ഡൈ, മരണം വരെ എന്നുള്ളൊരു അർത്ഥമുണ്ട്. മരിച്ചു പോകുന്നത് വരെ നിങ്ങൾ പണിയെടുക്കണം, യു ആർ ബെൻഡിങ് ബാക്ക് ടു ദി എർത്ത്. അങ്ങനെ ഒരു മീനിങ്ങും കൂടെ അവിടെ കൊടുക്കാം. അതായത് ബേസിക്കലി അതൊക്കെ നമുക്ക് ഇമേജറി ആയിട്ട് നമ്മൾ ഇന്റർപ്രറ്റ് ചെയ്യുന്ന മീനിങ്സ് ആണ് ഇതൊക്കെ. ബ്രേക്കിംഗ് യുവർ ബാക്ക്, ബെൻഡിങ് ബെൻഡ് ടു ദി എർത്ത് എന്നൊക്കെ ഉള്ളപ്പോൾ ഞാനിപ്പോൾ പറഞ്ഞ മീനിങ് ഒക്കെ നിങ്ങൾക്ക് ഇന്റർപ്രറ്റ് ചെയ്ത് നമ്മൾ മനുഷ്യർ, നമ്മൾ റീഡേഴ്സ് വെൻ വി റീഡ് വി ആർ മേക്കിംഗ് ദീസ് ഇന്റർപ്രിറ്റേഷൻസ്. അപ്പം ബേസിക്കലി ഇതിൽ ഉദ്ദേശിക്കുന്ന ജസ്റ്റ് എന്താണ്, അത്രയും സമയപരിമിതികൾ, സമയത്തിൻ്റെ ബേർഡൻ കാരണം നമ്മളിങ്ങനെ കഷ്ടപ്പെട്ട് അതിൻ്റെ ആ ഒരു ഒരു ബുദ്ധിമുട്ടിൽ നമ്മൾ ജീവിക്കുന്നു. പക്ഷെ അത് ഇല്ലാണ്ടാക്കണമെങ്കിൽ, അത് ഫീൽ ചെയ്യാതിരിക്കണമെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം, യു ഹാവ് ടു ബി കണ്ടിന്യൂവലി ഡ്രങ്ക്, നിത്യേന ഡ്രങ്ക് ആയിട്ടിരിക്കണം എന്നാണ് പറയുന്നത്. ഇത് ഫസ്റ്റ് പാരഗ്രാഫാണ് കേട്ടോ. പക്ഷേ എന്താ, അപ്പോൾ ബേസിക്കലി ഫസ്റ്റ് പാരഗ്രാഫിൽ അല്ലെങ്കിൽ ഫസ്റ്റ് സ്റ്റാൻസ പോയം ആയതുകൊണ്ട് സ്റ്റാൻസ എന്ന് പറയാം, പക്ഷേ പ്രോസ് പോയട്രി ആയതുകൊണ്ടാണ് ഞാൻ പാരഗ്രാഫ് പാരഗ്രാഫ് എന്നതിൻ്റെ വായിൽ വന്നു പോകുന്നത്. പക്ഷേ യു ഹാവ് ടു റിമെമ്പർ ദാറ്റ് ഇറ്റ് ഇസ് എ പോം ആൻഡ് ദിസ് ഇസ് എ ഫസ്റ്റ് സ്റ്റാൻസ. സോ ഇൻ ദ ഫസ്റ്റ് സ്റ്റാൻസ വാട്ട് ബേസിക്കലി വാട്ട് ഇസ് എ പോയറ്റ് സെയിങ്? ദ പോയറ്റ് ഇസ് ടെല്ലിങ് യു ടു ഡൂ സംതിങ്, ഒരു കാര്യം നിങ്ങളോട് ചെയ്യാൻ പറയാണ്. എങ്ങനെ ചെയ്യണം എന്നുള്ളത് പിന്നീട് പറഞ്ഞു തരും. എന്താണ് ചെയ്യേണ്ടത്? യു ഹാവ് ടു ബി കണ്ടിന്യൂലി. And why should you do it? You should do it because so that you do not feel the horrible burden of time. ഇനി ടൈമിനെ കുറിച്ച് ഞാൻ ഒന്നും കൂടെ എക്സ്പ്ലെയിൻ ചെയ്തു തരാം. എന്താണെന്ന് വെച്ചുകഴിഞ്ഞാൽ, ഒന്നിനും സമയമില്ലാത്ത അവസ്ഥ, സമയത്തിൻ്റെ പരിമിതിയിൽ നമ്മൾ വി ഹാവ് ടു മീറ്റ് സോ മെനി ഡെഡ് ലൈൻസ്. നിങ്ങൾ ഇപ്പോൾ എന്താ പറയുക, ഒന്നിനും, അതായത് ഇപ്പോൾ ഇയർലി സമയമില്ല, ഇയർലി സിസ്റ്റം സെമസ്റ്റർ സിസ്റ്റം ആക്കിയത് കൊണ്ട് സമയമില്ല, പോർഷൻസ് തീർക്കാൻ സമയമില്ല, എപ്പോഴും ഹർത്താലോ അതും ഇതൊന്നും സമയമില്ല, പോർഷൻസ് തീർക്കാൻ സമയമില്ലാത്തതുകൊണ്ട് എന്താവുന്നു, എക്സാമിന് പഠിക്കാനുള്ള ടെൻഷനായി, സ്ട്രെസ്സായി, എക്സാമിന് പഠിച്ച് തീർക്കാനുള്ള സമയമില്ല, ഒരു അസൈൻമെൻറ്റിൻ്റെ ഡെഡ് ലൈൻ ഉണ്ട്, ആ ഡെഡ് ലൈൻ ആകുമ്പോഴേക്കും നിങ്ങൾ അസൈൻമെൻറ്റ് വെക്കണം. അപ്പം ഇതൊന്ന് വിചാരിച്ചാൽ നിങ്ങൾ ഡെഡ് ലൈനിന് അസൈൻമെൻറ്റ് വെക്കാതിരിക്കരുത്. പക്ഷെ ഞാൻ പറയുന്നത് അങ്ങനെ ഒരുപാട് റൂൾസായി, സമയം നിങ്ങൾക്ക് ഒരുപാട് റൂൾസ് തരികയാണ്, ഒരുപാട് ലിമിറ്റേഷൻസ് തരികയാണ്, ഇത്രാം തീയതി ആകുമ്പോഴേക്ക്, ഇത്ര സമയമാകുമ്പോഴേക്ക്. ഇനി അങ്ങനെ പോട്ടെ, അത് ജോലി കയറി കഴിഞ്ഞാൽ അപ്പോഴും നിങ്ങൾക്ക് ഡെഡ് ലൈൻസ്, ഇനി അതൊന്നും വേണ്ട, നമ്മൾ ലൈഫ് തന്നെ എടുത്ത് നോക്കുക. സ്കൂൾ പ്രായം, സ്കൂളിൽ പോകേണ്ട പ്രായം കഴിഞ്ഞാൽ സ്കൂളിൽ പോകണം, കോളേജിൽ പോകേണ്ട പ്രായം കഴിഞ്ഞാൽ കോളേജിൽ പോകണം, അത് കഴിഞ്ഞാൽ നിങ്ങൾ കല്യാണം കഴിക്കുന്നില്ലേ, കല്യാണം കഴിച്ചിട്ട് കുട്ടികളായില്ലേ, അപ്പോൾ ഇത്ര വയസ്സാകുമ്പോഴേക്ക്, ഇത്രയും വയസ്സായിട്ട് എന്താ കല്യാണം കഴിക്കാത്ത, ഇത്രയും വയസ്സായിട്ട് എന്താ കുട്ടികളില്ലാത്ത, ഒരു കുട്ടി കഴിഞ്ഞാൽ രണ്ടാമത്തെ കുട്ടി വേണം, അപ്പോൾ ഇത്ര സമയം, ഇത്രയും വർഷങ്ങളായിട്ട് കുട്ടികളില്ലേ, അങ്ങനെ അങ്ങനെ കുട്ടികളെ സ്കൂളിൽ പറഞ്ഞേക്കുന്നില്ലേ, പിന്നെ ഇങ്ങനെ ഇതന്നെ. സോ ദർ ഇസ് എ കണ്ടിന്യൂസ് എന്താ പറയുക, ബേർഡൻ ഓഫ് ടൈം ദാറ്റ് ഇസ് ഫോളോയിങ് യു ഓൾ ദ ടൈം. അപ്പോൾ സമയം ബേസിക്കലി ഒരു വില്ലനാണ്, നിങ്ങൾക്ക് എപ്പോഴും ബുദ്ധിമുട്ട് തരുന്ന ഒരു സാധനമാണ് ഈ സമയം. പക്ഷെ അതിൻ്റെ ബേർഡൻ ഫീൽ ചെയ്യാതിരിക്കാനുള്ള ഒരു വഴിയാണ് ഈ പോയിച്ച് പറഞ്ഞു തരുന്നത്, ചാൾസ് ബോഡ്ലർ പറഞ്ഞു തരുന്നത്, യു ഓൾവേസ് ഹാവ് ടു ബി ഡ്രങ്ക്. ഇനി അത് എന്താണ്, എങ്ങനെയാണ് എന്നുള്ളതും കൂടെ പറയുന്നുണ്ട്. ബട്ട് ഓൺ വാട്ട്, വാട്ട് യു ഹാവ് ടു ബി ഡ്രങ്ക് ഓൺ, എന്തൊക്കെയാണ് പറയുന്നത്? വൈൻ, പോയട്രി ഓർ വെർച്യു, ആസ് യു വിഷ്, ബട്ട് ബി ഡ്രങ്ക് ആസ് യു വിഷ്. നിങ്ങൾ എന്തും ആവാം, വൈനാവാം, പോയട്രി ആവാം, വെർച്യു ആവാം. ഈ വൈനാവാം എന്ന് പറയുമ്പോൾ, വൈൻ എന്നുള്ളത് ഡ്രിങ്ക് ചെയ്യാവുന്നൊരു സാധനം ആയതുകൊണ്ടാണ് വൈൻ എന്ന് പറയുന്നത്. വൈൻ പിന്നെ ഒരു ക്രിസ്ത്യൻ ബാക്ക്ഗ്രൗണ്ടിൽ, ക്രിസ്ത്യാനിറ്റി ബാക്ക്ഗ്രൗണ്ടിൽ നോക്കുകയാണെങ്കിൽ വൈനൊന്നും അത്ര ഹറാമായ കാര്യമല്ല, അല്ലെങ്കിൽ ഫോർബിഡൻ അല്ല, ഇറ്റ്സ് നോട്ട് എ വൈൻ ഇസ് നോട്ട് എ ബാഡ് തിങ് എന്ന്, ഐ മീൻ ഫോർ ഡിപ്പെൻഡിങ് ഓൺ ദ എന്താ പറയുക, ഇത് വായിക്കുന്ന ആളുടെ മെന്റാലിറ്റി അനുസരിച്ചിരിക്കും. വൈൻ ആവാം, ഇനി വൈൻ വേണമെങ്കിൽ പോയട്രി ആവാം, കല, സാഹിത്യം, ആർട്സ്, നിങ്ങൾക്ക് ഇഷ്ടമുള്ള എന്തും, നിങ്ങളുടെ ഹോബീസ്, നിങ്ങളുടെ ഇൻട്രസ്റ്റ്സ്, മ്യൂസിക്, നിങ്ങൾക്ക് ഇഷ്ടമുള്ള സബ്ജക്ട്സ്, നിങ്ങൾക്ക് എന്താണോ, വാട്ട് എവർ യു ലൈക്ക്. പിന്നെ വെർച്യു, നന്മ, നല്ല കാര്യങ്ങൾ, നല്ല ചിന്തകൾ, നല്ല ആക്ഷൻസ്, നന്മയുള്ള എന്തും, വെർച്യു ഉള്ള എന്തും ആവാം. പോയട്രി എന്ന് പറയുന്നത് ബേസിക്കലി ആർട്ടിനെയാണ് സിംബലൈസ് ചെയ്യുന്നത്. വെർച്യു എന്നുള്ളത് ബേസിക്കലി നല്ല കർമ്മങ്ങളെയും നല്ല ചിന്തകളെയും മനുഷ്യൻ്റെ നല്ല കാര്യങ്ങളെ സിംബലൈസ് ചെയ്യുന്നതാണ് വെർച്യു. സോ വൈൻ ആവാം, പോയട്രി ആവാം, വെർച്യു ആവാം, ആസ് യു വിഷ്, നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് നിങ്ങൾക്ക് ചൂസ് ചെയ്യാം. പക്ഷേ എന്ത് നിങ്ങൾ ചൂസ് ചെയ്താലും എന്തായിരിക്കണം, ബി ഡ്രങ്ക്, ബട്ട് ബി ഡ്രങ്ക്. അതായത് ബേസിക്കലി, അപ്പോൾ അത് ഇത് സെക്കൻഡ് സ്റ്റാൻസ ആണ് കേട്ടോ, ഈ ഒരു ഒരു രണ്ട് മൂന്ന് വരിയാണ് ഈ സെക്കൻഡ് സ്റ്റാൻസ. ഈ സെക്കൻഡ് സ്റ്റാൻസയിൽ എന്താണ് ഉദ്ദേശിക്കുന്നത് പോയിട്ട്, നിങ്ങൾ എന്ത് ചൂസ് ചെയ്താലും കുഴപ്പമില്ല, നിങ്ങൾക്ക് ഇഷ്ടമുള്ള കാര്യം നിങ്ങൾ ചൂസ് ചെയ്തോളൂ, നിങ്ങളെ ലൈഫിൽ ചെയ്യാണ്. പക്ഷെ അത് നിങ്ങൾ എങ്ങനെ ചെയ്യണം, ഡ്രങ്ക് ആയതുപോലെ ചെയ്യണം. നിങ്ങൾ അത്രയും എക്സൈറ്റഡ് ആയിട്ട്, അത്രയും പാഷനറ്റ് ആയിട്ട് നിങ്ങൾ ചെയ്യണം കാര്യങ്ങൾ. നിങ്ങളെ എന്താ പറയുക, ഇൻടോക്സിക്കേഷൻ കാണുന്നതില്ല, അത് ഇൻടോക്സിക്കേറ്റഡ് ആവണം, നിങ്ങൾ അഡിക്റ്റഡ് ആവണം ആ കാര്യത്തിനോട്. അതെന്തായാലും കുഴപ്പമില്ല, അങ്ങനെ ആവുമ്പോൾ എന്താവില്ല, നിങ്ങൾക്ക് നിങ്ങൾ കേട്ടിട്ടില്ലേ എന്താണ്, വെൻ യുവർ ഹോബി ഈസ് യുവർ പ്രൊഫഷൻ യു വിൽ നോട്ട് ഫീൽ ദ ഡിഫിക്കൽട്ടി. അതായത് നിങ്ങൾ ചെയ്യുന്ന ജോലി, നിങ്ങളൊരു നിങ്ങൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടൊരു ഹോബി നിങ്ങളെ ജോലിയായി മാറുമ്പോൾ നിങ്ങൾ ജോലി ചെയ്യുന്നത് പോലെ നിങ്ങൾക്ക് തോന്നില്ല എന്ന് പറയും. അത് കാരണം നിങ്ങൾക്ക് അത്ര ഇഷ്ടമുള്ളത് നിങ്ങളുടെ ഹോബി ആയിട്ട് നിങ്ങൾ ചൂസ് ചെയ്യാൻ, നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു കാര്യമാണ് നിങ്ങൾ നിങ്ങൾ ജോലിയായിട്ട് ചെയ്യുന്നത്. ഇപ്പോൾ ഒരു മ്യൂസീഷ്യൻ്റെ മ്യൂസിക് പ്ലേ ചെയ്യാൻ ഇഷ്ടമുള്ള ഒരാൾ മ്യൂസീഷ്യൻ ആവണം എന്ന് പറയുന്നത് പോലെ, വായിക്കാൻ ഇഷ്ടമുള്ള ഒരാൾ, എഴുതാൻ ഇഷ്ടമുള്ള ഒരാൾ എഴുത്തുകാരനാവണം. അതുപോലെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള സബ്ജക്ട്സ് നിങ്ങൾ എടുക്കണം, എന്നിട്ട് ആ ഇഷ്ടമുള്ള സബ്ജക്റ്റ് നിങ്ങൾ വളരെയധികം പാഷനോട് കൂടിയിട്ട് നിങ്ങൾ ചെയ്യണം. അപ്പം നിങ്ങൾ എങ്ങനെ അങ്ങനെ ചെയ്യുമ്പോൾ നിങ്ങൾ എന്താവും, നിങ്ങൾ ഭയങ്കരമായിട്ട് ഇൻടോക്സിക്കേറ്റഡ് ആവും, അഡിക്റ്റഡ് ആവും അതിനോട്. അപ്പം നിങ്ങൾക്ക് എന്ത് ഫീൽ ചെയ്യില്ല, സമയത്തിൻ്റെ ബേർഡൻ ഫീൽ ചെയ്യില്ല. അതായത് ഇത്രാം തീയതി ആവുമ്പോഴേക്കും ഒരു കാര്യം ചെയ്ത് തീർക്കണം എന്ന് പറയുമ്പോൾ, ചെയ്യാനുള്ള കാര്യം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടൊരു കാര്യമാവുമ്പോൾ നിങ്ങൾക്ക് എന്താവില്ല, അത് ആ സമയമാകുമ്പോഴേക്കും അത് ചെയ്ത് തീർക്കാൻ ഒരു ബുദ്ധിമുട്ടായിട്ട് തോന്നില്ല. അല്ലെങ്കിൽ നിങ്ങൾക്കൊരു സമയപരിമിതി എന്ന് പറഞ്ഞ സംഭവം നിങ്ങളെ എഫക്റ്റ് ചെയ്യില്ല. അല്ലെങ്കിൽ ഇത്ര ഈ സമയത്തിൽ ഇന്നത് ചെയ്യണം എന്നുള്ള ഒരു കാര്യം നിങ്ങൾക്ക് രാവിലെ രാത്രി ഒന്നും ഉണ്ടാവില്ല. കാരണം എന്താ, നിങ്ങൾക്ക് ഇഷ്ടമുള്ള കാര്യം നിങ്ങൾ ചെയ്യുന്നത്, അല്ലെങ്കിൽ ഇഷ്ടമുള്ള പോലെയാണ് നിങ്ങൾ ജീവിക്കുന്നത്. നിങ്ങൾക്ക് വൈന് കുടിക്കുകയാണ്, അതാണ് നിങ്ങൾക്ക് ഇഷ്ടം, ഞാൻ വൈന് കുടിക്കുക. കവിത വായിക്കുക, കലാ സാഹിത്യമാണെങ്കിൽ അത് ചെയ്യുക. നന്മ ചെയ്യുക, നല്ല കാര്യങ്ങൾ ചെയ്യുക, നല്ല ചിന്തകൾ ചിന്തിക്കുക, എന്ത് കാര്യമാണെങ്കിലും കുഴപ്പമില്ല. ബട്ട് വട്ട് എവർ യു ചൂസ്, ആസ് യു വിഷ്, വട്ട് എവർ യു ചൂസ്, യു ഹാവ് ടു ബി ഡ്രങ്ക്. ഇതാണ് സെക്കൻഡ് സ്റ്റാൻസ. ഇനി തേർഡ് സ്റ്റാൻസ എന്ന് പറയുന്നത് ഒരു, അത് മാത്രമേ അതിൽ കുറച്ച് എക്സ്പ്ലനേഷൻ കൊടുക്കുന്നുള്ളൂ. പക്ഷേ എക്സ്പ്ലനേഷൻ എന്ന് പറഞ്ഞാൽ വളരെ പോവറ്റിക് ആയിട്ട് തോന്നുന്ന ഒരു സ്റ്റാൻസയാണത്. ഇതുകൊണ്ടാണ് ഇതിനെ പോയറ്റിക് പ്രോസ് പോയട്രി, അല്ലെങ്കിൽ പ്രോസ് പോയട്രി എന്ന് പറയുന്നത്. പ്രോസ് പോയട്രി എന്ന് പറയാൻ കാരണം പ്രോസ് പോലെയാണ് എഴുതിയിട്ടുള്ളത്, പക്ഷെ പോയറ്റിക് ഫീലാണ് അതിനുള്ളത്. ഒരു പോയമായിട്ടാണ് ഇതിനെ കൺസിഡർ ചെയ്യുന്നത്. നമുക്കൊന്ന് വായിച്ചു നോക്കാം. ഇനി ഇങ്ങനെയൊന്നും അല്ലെങ്കിൽ എന്താകും എന്നാണ് പറയുന്നത്. ആൻഡ് ഇഫ് സം ടൈംസ്, ഇനി ഇങ്ങനെയൊന്നും ഇല്ലെങ്കിൽ, ഇഫ് സം ടൈംസ്, ചില സമയത്ത്, ചില സമയങ്ങളിൽ, ഓൺ ദ സ്റ്റെപ്സ് ഓഫ് എ പാലസ് ഓർ ദ ഗ്രീൻ ഗ്രാസ് ഓഫ് എ ഡിച്ച് ഇൻ ദ മോൺഫുൾ സോളിറ്റ്യൂഡ് ഓഫ് യുവർ റൂം യു വെയ്ക്ക് അഗൈൻ. നിങ്ങൾ വീണ്ടും ഉണരുകയാണ്, യു വെയ്ക്ക് അഗൈൻ. പക്ഷെ എവിടെയാണ് നിങ്ങൾ ഉണരുന്നത്? ഒന്നുകിൽ എന്താവാം, ഓൺ ദ സ്റ്റെപ്സ് ഓഫ് എ പാലസ്, ഒരു കൊട്ടാരത്തിൻ്റെ പടിയിലാവാം, അല്ലെങ്കിൽ ഓൺ ദ ഗ്രീൻ ഓർ ദ ഗ്രീൻ ഗ്രാസ് ഓഫ് എ ഡിച്ച്, ഒരു കുഴിയിൽ വീണ് കിടക്കാം, ഒരു കുഴിയിലെ പച്ചപ്പിൽ വീണ് കിടക്കാവാം. നിങ്ങൾ ചിലപ്പോൾ കുടിച്ച് ബോധമില്ലാണ്ട് പോയി കിടക്കാവാം, അല്ലെങ്കിൽ നിങ്ങൾ എന്തെങ്കിലും ഇഷ്ടപ്പെട്ടത് വായിച്ച് കിടന്ന് ഉറങ്ങിപ്പോയതാവാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള കാര്യം നിങ്ങൾ ചെയ്ത് ഒരുപാട് സമ്പാദിച്ചു കൂട്ടിയിട്ട് ഒരു കൊട്ടാരത്തിൻ്റെ പടിക്കലാണ് നിങ്ങൾ കിടക്കുന്നത്. അങ്ങനെയാവാം. ഏത് നിലയിലാണെങ്കിലും ഇൻ ദ മോൺഫുൾ സോളിറ്റ്യൂഡ് ഓഫ് യുവർ റൂം, നിങ്ങളുടെ റൂമിൽ നിങ്ങളുടെ മുറിയിലെ ഏകാന്തത, എങ്ങനത്തെ ഏകാന്തതയാണ് പറയുന്നത്, വിഷാദം നിറഞ്ഞ ഏകാന്തത, മോൺഫുൾ, വിലാപം നിറഞ്ഞ ഏകാന്തതയാണ് പറയുന്നത്. ആ ഒരു ഏകാന്തതയിൽ ഇരിക്കുമ്പോൾ, അപ്പോഴോ ഈ സമയങ്ങളിൽ എവിടെയെങ്കിലും വെച്ചിട്ട്, ഈ ഒരു സിറ്റുവേഷനിൽ, ഈ ഒരു അവസ്ഥയിൽ എവിടെയെങ്കിലും നിങ്ങൾ രണ്ടാമത് ഉണരുകയാണ്. ഇനി മോൺഫുൾ സോളിറ്റ്യൂഡ് ഓഫ് യുവർ റൂം എന്നുള്ളതിനെ ഞാൻ ഒന്നുകൂടെ എക്സ്പ്ലെയിൻ ചെയ്യാം. എന്ന് വെച്ചുകഴിഞ്ഞാൽ ഏകാന്തത എന്ന് പറയുമ്പോൾ ഏതൊരു മനുഷ്യനും, എത്ര ആൾക്കാരുണ്ടെങ്കിലും, ഒരു ഒറ്റപ്പെടുന്ന ഒരു സിറ്റുവേഷൻ, അല്ലെങ്കിൽ ഒറ്റയ്ക്ക് ഇരിക്കുന്ന, ഒറ്റയ്ക്ക് ചിന്തിക്കാനോ ഒറ്റയ്ക്ക് വായിക്കാനോ ഒറ്റയ്ക്ക് എന്തെങ്കിലും ചെയ്യാനോ വേണ്ടിയിട്ട് ഒറ്റയ്ക്ക് ഇരിക്കുന്ന ഒരു സിറ്റുവേഷൻ എല്ലാവരുടെയും ലൈഫിലുണ്ടാവും. ആ ഒരു സോളിറ്റ്യൂഡിൽ നിങ്ങൾക്ക് ചിലപ്പം ഒരു സെൽഫ് റിഫ്ലക്ഷൻ്റെ സമയത്ത് നിങ്ങൾക്ക് വിഷമങ്ങൾ, റിഗ്രറ്റ്സ് ഉണ്ടാവാം, അപ്പം നിങ്ങൾ വിലപിക്കാം. അങ്ങനെ ഒരു സിറ്റുവേഷൻ ആർക്കും, ഒരു മനുഷ്യനായിട്ട് ജീവിക്കുന്ന, മനുഷ്യനായിട്ട് ജനിച്ച ഏതൊരു വ്യക്തിക്കും ഉണ്ടാവുന്ന ഒരു ഫീലിംഗ് എപ്പോഴെങ്കിലും നിങ്ങൾ എക്സ്പീരിയൻസ് ചെയ്യുന്ന ഒരു സംഭവമായിരിക്കും. നിങ്ങളുടെ റൂമിൽ, അല്ലെങ്കിൽ നിങ്ങളുടെ സ്വന്തമായിട്ടുള്ള നിങ്ങളൊരു കോർണറിൽ, നിങ്ങളൊരു ഒരു ഒരു പേഴ്സണൽ സ്പേസ്, അതാണ് ഉദ്ദേശിക്കുന്നത് റൂം എന്നുള്ളതുകൊണ്ട്, നിങ്ങൾ ഏതെങ്കിലും ഒരു പേഴ്സണൽ സ്പേസിൽ നിങ്ങൾ ഇരിക്കുകയാണ്. ആൻഡ് ഇറ്റ് ഈസ് നിങ്ങൾ ആ റിഗ്രറ്റ്ഫുൾ ആയിട്ടോ ആലോചനയിലെ വിഷാദം വിലാപം നിറഞ്ഞ ഒരു ചിന്തയിൽ ഏകാന്തമായിട്ട് ഇരിക്കുന്ന ഒരു സമയത്ത് നിങ്ങൾ ഈ ഡ്രങ്ക്നെസ്സിൽ നിന്ന് ഉണരുകയാണ്. അതായത് നിങ്ങൾ അത്രയും ഇൻടോക്സിക്കേറ്റഡ്, അഡിക്റ്റീവായിട്ട് നിങ്ങൾ ചെയ്തുകൊണ്ടിരുന്ന പാഷനോ ഇൻട്രസ്റ്റോ നിന്ന് നിങ്ങൾ ഉണരുകയാണ്. അതായത് നിങ്ങൾ എന്താണ് ഇപ്പോൾ സംഭവിക്കുക, നിങ്ങൾ ഉണരുമ്പോൾ നിങ്ങൾ റിയാലിറ്റി ലോജിക്കലായിട്ട്, പ്രാക്ടിക്കലായിട്ട്, റാഷണലായിട്ട് ചിന്തിക്കാൻ തുടങ്ങും. അപ്പം നിങ്ങൾ ഇതൊന്നും പറ്റില്ല, ഇങ്ങനെ ചെയ്താൽ നിങ്ങൾക്ക്, അങ്ങനെ ചെയ്താൽ ബെറ്റർ ആവും, ഇങ്ങനെ ചെയ്താൽ ബെറ്റർ ആവും, ഇങ്ങനെയൊക്കെ വേണ്ടേ, ഇങ്ങനെയല്ലേ ജീവിതം, ആൾക്കാരെന്ത് പറയും, ആൾക്കാരെന്ത് ചിന്തിക്കും, എൻ്റെ ഇമേജ് എന്താകും, എൻ്റെ റെപ്യൂട്ടേഷൻ, അങ്ങനെ പല കാര്യങ്ങളും വേണ്ടാത്ത ചിന്തകൾ നിങ്ങൾക്ക് വരാൻ തുടങ്ങും ആസ് എ സോഷ്യൽ ബീയിങ്. അപ്പം നിങ്ങൾ അങ്ങനെ ചിന്തിക്കുമ്പോൾ നിങ്ങൾക്ക്, നിങ്ങളെ എന്ത് സംഭവിക്കും, വെൻ യു വെയ്ക്ക് അഗൈൻ, ഡ്രങ്ക്നെസ് ഓൾറെഡി ഡിമിനിഷിങ് ഓർ ഗോൺ. നിങ്ങളെ മത്ത് പിടിച്ച അവസ്ഥ, ആ ഡ്രങ്ക്നെസ് അത് ചെറുതായിട്ട് കുറയുകയോ ഇല്ലാണ്ടാവുകയോ ചെയ്യുന്നുണ്ടാവും നിങ്ങൾ ഉണരുമ്പോൾ. അപ്പം നിങ്ങൾ എന്ത് ചെയ്യണം, ആസ്ക് ദ വിൻഡ്, ദ വേവ്, ദ സ്റ്റാർ, ദ ബേർഡ്, ദ ക്ലോക്ക്, ഇവരോടൊക്കെ ചോദിക്കാൻ. എന്ത് ചോദിക്കാൻ എന്നുള്ളത് പറയാം, പക്ഷേ ഇവരോടൊക്കെയാണ് ചോദിക്കുക, ആരോടൊക്കെയാണ് ചോദിക്കാൻ പറയുന്നത് നമ്മൾ ശ്രദ്ധിക്കണം. ദ വിൻഡ്, വിൻഡ് കാറ്റാണ്. കാറ്റെന്ന് പറയുമ്പം ഫ്രീഡം ഉള്ളൊരു സാധനമാണ് ഈ കാറ്റെന്ന് കാറ്റെന്ന് പറയുന്നത്. ഇറ്റ് ക്യാൻ ഫ്ലോ, ദ ബ്ലോ എനിവെയർ ഇറ്റ് വാണ്ട്സ്, വിൻഡ്. അതും ഒരു ലിവിങ് നേച്ചറിലുള്ള ഒരു കാര്യമാണെന്നും കൂടെ നമ്മൾ ശ്രദ്ധിക്കണം. വിൻഡ് ഇസ് സംതിങ് നാച്ചുറൽ. പിന്നെ വേവ്, തിരമാലകൾ. വേവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഇസ് എ വെരി, അതായത് നമ്മൾ കൂടുതലും തിരമാലകൾ സിംബിളൈസ് ചെയ്യുന്നത് ഒരു പാഷനറ്റ് ആയിട്ടുള്ള ഒരു സാധനമായിട്ടാണ്. എന്താ പറയുക, അതിൻ്റെ ഇഷ്ടത്തിന് ഫ്ലോ ചെയ്യുന്ന, കാറ്റിൻ്റെ താളത്തിന് ഫ്ലോ ചെയ്യുന്ന ഒരു സാധനമാണ് വേവ്. അതും നേച്ചറിലുള്ളതാണ്. സ്റ്റാർ, സ്റ്റാർ ഇസ് സംതിങ് ഗ്ലോയിങ് ഫാർ അവേ. അങ്ങനെ അത് ഒരു മാജിക്കലായിട്ട് കാണുന്ന ഒരു സാധനമാണ് സ്റ്റാർ. അതും നേച്ചറിലുള്ളതാണ്. ബേർഡ്, ബേർഡ് ഹാസ് എ ഫ്രീഡം ടു ഫ്ലൈ എനിവെയർ ഇറ്റ് വാണ്ട്സ്. ഇറ്റ്സ് എ ലിവിങ് തിങ് ഇറ്റ്സ് എ നേച്ചർ ആൻഡ് ഇറ്റ് സിങ്സ് ആൻഡ് ഇറ്റ് ഫ്ലൈസ്, ഇറ്റ് മൂവ്സ്, ഇറ്റ് ഇസ് എ ലിവിങ് തിങ് ഇൻ നേച്ചർ. ക്ലോക്ക്, ക്ലോക്ക് എവിടെ സിംപ്ലൈസ് ചെയ്യുന്നത്, സമയത്തിനെയാണ് കേട്ടോ. അതായത് സമയം എന്ന് പറയുമ്പം നമ്മൾ നേരത്തെ പറഞ്ഞ സമയമല്ല, ഈ ലിവിങ്, അത് സമയം പോകുന്നു എന്നുള്ള ഒരു മീനിങ് ആണ് ക്ലോക്കിന് മീൻ ചെയ്യുന്നത്. എവറിത്തിങ് ദാറ്റ് ഇസ് ഫ്ലൈയിങ്, പറക്കുന്നതെല്ലാം, എവറിത്തിങ് ദാറ്റ് ഇസ് ഗ്രോണിങ്, നോയ്സ് ഉണ്ടാക്കുന്ന, എവറിത്തിങ് ദാറ്റ് മേക്സ് നോയ്സ്, എവറിത്തിങ് ദാറ്റ് ഇസ് ഗ്രോണിങ്, എവറിത്തിങ് ദാറ്റ് ഇസ് റോളിങ് മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്നത്, എവറിത്തിങ് ദാറ്റ് ഇസ് സിംഗിങ് ശബ്ദമുണ്ടാക്കുന്ന, പാടുന്ന എല്ലാ കാര്യങ്ങളും, എവറിത്തിങ് ദാറ്റ് ഇസ് സ്പീക്കിംഗ് സംസാരിക്കുന്ന എല്ലാതും. അപ്പം ഇതിലൊക്കെ നിങ്ങൾ കാണുന്ന ഈ വേർബ് എടുത്ത് നോക്കുകയാണെങ്കിൽ ഇറ്റ് ഇസ് ഓൾ മൂവ്മെൻ്റ് ഉള്ള കാര്യമാണ്, നീങ്ങിക്കൊണ്ടിരിക്കുന്ന, എന്താ പറയുക, ജീവനുള്ള സംഭവങ്ങൾക്ക് പറയുന്ന പോലെയാണ് തോന്നുന്നത്. എവറിത്തിങ് ദാറ്റ് ഇസ് ഫ്ലൈയിങ്, എവറിത്തിങ് ദാറ്റ് ഇസ് ഗ്രോണിങ്, ഗ്രോണിങ് എന്ന് പറയുമ്പോൾ വാട്ട് എവർ ഇസ് മേക്കിംഗ് നോയ്സ്, സൗണ്ട് ഉണ്ടാക്കുന്ന എല്ലാം, എവറിത്തിങ് ദാറ്റ് ഇസ് റോളിങ് മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്ന എല്ലാം, എവറിത്തിങ് ദാറ്റ് ഇസ് സിംഗിങ്, എവറിത്തിങ് ദാറ്റ് ഇസ് സ്പീക്കിംഗ് ശബ്ദമുണ്ടാക്കുന്ന, സംസാരിക്കുന്ന, നീങ്ങുന്ന, ജീവനോടെയുള്ള മുന്നോട്ട് നീങ്ങിക്കൊണ്ടിരിക്കുന്ന എല്ലാ കാര്യങ്ങളോടും നിങ്ങൾ ചോദിച്ചു നോക്കൂ. ഈ നേച്ചറിലുള്ള വിൻഡ്, വേവ്, സ്റ്റാർ, ബേർഡ്, ഇതിനോടൊക്കെ ചോദിച്ചു നോക്കൂ. നിങ്ങൾ അങ്ങനെ ഉണർന്ന് നിങ്ങളെ മത്ത് പിടിക്കുന്ന ഇൻടോക്സിക്കേറ്റഡ് അവസ്ഥ കുറയുന്നുണ്ട് നിങ്ങൾ കാണുമ്പോൾ, ഇവരോടൊക്കെ ഒന്ന് ചോദിച്ചു നോക്കൂ. അപ്പം നിങ്ങൾക്ക് എന്ത് കിട്ടും, എന്താ ചോദിക്കേണ്ടത്, ആസ്ക് വാട്ട് ടൈം ഇറ്റ് ഈസ്, എന്താണ് ഇപ്പോൾ സമയം, എന്തിനുള്ള സമയമാണിപ്പോൾ, അല്ലെങ്കിൽ സമയമാണല്ലോ നമ്മളെ പിന്നിൽ ഓടിക്കൊണ്ടിരിക്കുന്നത്, അല്ലെങ്കിൽ നമുക്ക് പ്രശ്നമായിട്ട് നിൽക്കുന്നത്, ഇപ്പം എന്തിനുള്ള സമയമാണെന്ന് നിങ്ങളൊന്ന് ചോദിച്ച്, ഇതിനോടാണ് ചോദിക്കേണ്ടത് കേട്ടോ. അല്ലാതെ മനുഷ്യരോടല്ല ചോദിക്കേണ്ടത്, അല്ലെങ്കിൽ നിങ്ങളെ എന്താണ് ബോസിനോടല്ല ചോദിക്കേണ്ടത്, നിങ്ങളുടെ ഉപ്പയോടോ ഉമ്മയോടോ കുടുംബത്തിലുള്ള സൊസൈറ്റിയിലുള്ള ആളോടൊന്നും അല്ല നിങ്ങൾ ചോദിക്കേണ്ടത്, നെയ്ബർഹുഡിലുള്ള ആരോടും മനുഷ്യരോട് ചോദിക്കാൻ പറഞ്ഞിട്ടില്ല, ചോദിക്കാൻ പറഞ്ഞത്, കാരണം മനുഷ്യന് സമയം ഇമ്പോർട്ടൻ്റ് ആണ്, മനുഷ്യരോടല്ല ചോദിക്കാൻ പറഞ്ഞത്, നേച്ചറിലേക്ക് തിരിയാനാണ് പറഞ്ഞത്, നേച്ചറിലുള്ള എല്ലാത്തിനോടും ചോദിക്കാനാണ് പറഞ്ഞത് എന്താണ് സമയമെന്ന്. അപ്പം നേച്ചർ എന്ത് പറയും, വിൻഡ് ആൻഡ് വിൻഡ്, വേവ്, സ്റ്റാർ, ബേർഡ്, ക്ലോക്ക് വിൽ ആൻസർ യു. ഈ പറഞ്ഞ നേച്ചറിലുള്ള എല്ലാം നിങ്ങൾക്ക് ഉത്തരം തരും. എന്തുത്തരമാണ് തരിക, ഇറ്റ് ഇസ് ടൈം ടു ബി ഡ്രങ്ക്. വീണ്ടും കുടിക്കാൻ സമയമായി. എന്ത് കുടിക്കാന്, നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് കുടിക്കാൻ, നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് കുടിച്ച് മത്താവാൻ, അഡിക്റ്റഡ് ആവാൻ, ഇൻടോക്സിക്കേറ്റഡ് ആവാനുള്ള സമയമായി എന്ന് പറഞ്ഞു തരും. ഇറ്റ് ഇസ് ടൈം ടു ബി ഡ്രങ്ക്, സോ ആസ് നോട്ട് ടു ബി ദ മാർട്ടേർഡ് സ്ലേവ്സ് ഓഫ് ടൈം. എന്താ അവതരിക്കാൻ നേരത്തെ ആദ്യത്തെ സ്റ്റാൻസിൽ പറഞ്ഞ അതേ കാര്യം വീണ്ടും ഇവിടെ വേറൊരു രീതിയിൽ റിപ്പീറ്റ് ചെയ്യാണ്. എന്ത് ചെയ്യാതിരിക്കാൻ? മാർട്ടിയർഡ് സ്ലേവ്സ് ഓഫ് ടൈം ആവാതിരിക്കാൻ, സമയത്തിൻ്റെ രക്തസാക്ഷിയാക്കപ്പെട്ട അടിമയാവാതിരിക്കാൻ. അത് നിങ്ങളൊന്ന് ശരിക്ക് ചിന്തിച്ചു നോക്കോ. മാർട്ടിയർഡ് സ്ലേവ്സ് ഓഫ് ടൈം, ഇറ്റ്സ് എ വെരി ഇൻട്രസ്റ്റിംഗ് ഫ്രേസ്. അത് ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള മീനിങ് വരുന്ന ഒരു ഫ്രേസാണ്. സമയത്തിൻ്റെ രക്തസാക്ഷിയാക്കപ്പെട്ട അടിമ, സമയത്തിന് അടിമയാണ് നമ്മൾ, അതൊരു കാര്യം. പക്ഷെ രക്തസാക്ഷിയാക്കപ്പെട്ട എന്ന് വെച്ച് കഴിഞ്ഞാൽ വി ആർ മാർട്ടിയറിങ് അവർ സെൽഫ്, വി ആർ കില്ലിങ് അവർ സെൽഫ്സ്. ആ ഒരു അവസ്ഥയിലേക്ക് വരികയാണ്. അപ്പം സമയത്തിൻ്റെ എന്താണ് രക്തസാക്ഷിയാക്കപ്പെട്ട അടിമയാവാതിരിക്കാൻ ബി ഡ്രങ്ക്, ബി കണ്ടിന്യൂലി ഡ്രങ്ക് ഓൺ വൈൻ, ഓൺ പോയട്രി, ഓർ ഓൺ വേർട്സ് യു ആസ് യു വിഷ്. നിങ്ങൾക്ക് ഇഷ്ടമുള്ളതാവാം, വീണ്ടും അത് തന്നെ റിപ്പീറ്റ് ചെയ്യാം, നിങ്ങൾക്ക് ഇഷ്ടമുള്ളതാവാം, ഇഷ്ടമുള്ള കാര്യം ചെയ്തോളൂ. നിങ്ങളുടെ ഹോബീസ്, നിങ്ങളുടെ ഇൻട്രസ്റ്റ്, നിങ്ങളുടെ ലൈക്സ്, നിങ്ങൾ വട്ട് എവർ യു ആർ പാഷനറ്റ് അബൌട്ട്, വട്ട് എവർ യു ആർ ഇൻട്രസ്റ്റഡ് ഇൻ. ബട്ട് എന്താവണം, യു ക്യാൻ ചൂസ് വട്ട് എവർ ഇറ്റ് ഈസ്, പക്ഷേ എന്താവണം, യു ഹാവ് ടു ബി ഡ്രങ്ക്, യു ഹാവ് ടു ബി സോ പാഷനറ്റ് ആൻഡ് സോ അഡിക്റ്റഡ് ടു ഇറ്റ് ദറ്റ് യു ഷുഡ് ബി ഇൻടോക്സിക്കേറ്റഡ്. നിങ്ങൾക്ക് ആ അതിൻ്റെ സന്തോഷത്തിൽ, അത് ചെയ്യുന്നതിൻ്റെ ഇൻട്രസ്റ്റിൽ, ആ സന്തോഷത്തിൽ, ആ എക്സൈറ്റ്മെൻറ്റിൽ നിങ്ങൾ മത്ത് പിടിച്ച പോലെ ആയിരിക്കണം. അങ്ങനെയായിരിക്കണം നിങ്ങൾ ജീവിക്കുന്നത്. അതെന്തിനാണ് ഇങ്ങനെ ജീവിക്കുന്നത്? സമയത്തിൻ്റെ ബേർഡൻ അറിയാതിരിക്കാൻ, സമയത്തിൻ്റെ അടിമയാവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ജീവിക്കുന്നത്. അതാണ്, ഇത്രയാണ് പോവത്തിൻ്റെ ഒരു മീനിങ്. ഇനി ഇതിൻ്റെ ഒരു, ഞാൻ പറഞ്ഞു ഇത് ട്രാൻസ്ലേറ്റഡ് ആണെന്നുള്ളത്, ഇഫ് യു ലുക്ക് ഇൻ എന്താ പറയുക, മറ്റുള്ള ഇംഗ്ലീഷ് ട്രാൻസ്ലേഷൻ ട്രാൻസ്ലേറ്റഡ് വേർഷൻസ് നോക്കിക്കഴിഞ്ഞാൽ ഇതേ സംഭവം തന്നെയായിരിക്കും, ഇതേ മീനിങ് തന്നെയാണ് വരുന്നുണ്ടാവുക. പക്ഷെ അതിൽ ചില വേർഡ്സ് മാത്രം അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റിയിട്ടുണ്ടാവും. അതായത് വേർഡ്സ് മാറ്റിയെന്ന് പറഞ്ഞാൽ ചില സിനോണിംസ് യൂസ് ചെയ്തിട്ടുണ്ടാവും. അത് നിങ്ങൾക്ക് ഇപ്പോൾ ഞാനൊരു എക്സാമ്പിൾ പറയാം. യുജീൻ ഒ നീൽ എന്ന് പറയുന്ന പ്ലെയർ ആയിട്ട് ലോങ് ഡേയ്സ് ജേർണി ഇൻ ടു നൈറ്റ് എന്ന് പറഞ്ഞിട്ടൊരു പ്ലേ എഴുതിയിട്ടുണ്ട്. യുജീൻ ഒ നീലിൻ്റെ ലോങ് ഡേയ്സ് ജേർണി ഇൻ ടു നൈറ്റ് എന്ന് പറഞ്ഞിട്ടൊരു ഡ്രാമ, ഒരു ഒരു പ്ലേ ഉണ്ട്. അതിൽ ഒരു ക്യാരക്ടർ ഇത് കോട്ട് ചെയ്യുന്നുണ്ട്, ഒരു ക്യാരക്ടർ ഈ കവിത ചൊല്ലുന്നുണ്ട്. അതിൽ കുറച്ച് ഡിഫറെൻറ്റ് വേർഡ്സ് ആണ്, പക്ഷെ അതേ മീനിങ് ആണ്. നമുക്ക് ഓരോ ട്രാൻസ്ലേറ്റഡ് വേർഷൻ വായിക്കുമ്പോഴും കുറച്ചും കൂടെ ബ്യൂട്ടിഫുൾ ആണെന്ന് തോന്നിപ്പോകും, പക്ഷെ മീനിങ് സെയിം ആണ്. പക്ഷെ ആ വേർഡ്സിലുള്ള ചില ചില സിനോണിംസ് എന്ന് വായിക്കുന്നത് നല്ലതാണ്, കാരണം വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് വൊക്കാബുലറി കൂടും നിങ്ങളെ മറ്റുള്ള വേർഷൻസ് വായിച്ചു നോക്കുന്നത്. അതിൽ ഈ പ്ലേയിൽ, യുജീൻ ഒ നീലിൻ്റെ ഈ പ്ലേയിൽ ഉള്ള ഈ ഈ പോയം കോട്ട് ചെയ്തിരിക്കുന്നത് ആർതർ സിമൻസിൻ്റെ ട്രാൻസ്ലേഷൻ ആണ്. ചാൾസ് ബോഡലിയറിൻ്റെ ഈ ഫ്രഞ്ച് കവിത ആർതർ സിമൻസ് ട്രാൻസ്ലേറ്റ് ചെയ്ത ആ ഇംഗ്ലീഷ് ട്രാൻസ്ലേറ്റഡ് വേർഷൻ ആണ് ഈ ഈ പ്ലേയിൽ കോട്ട് ചെയ്തിരിക്കുന്നത്. അപ്പം നോക്കാവുന്നതാണ്. നിങ്ങൾക്ക് ഇഫ് യു ലുക്ക് ഇറ്റ് അപ്പ് യു വിൽ ഫൈൻഡ് ദറ്റ് ദ സെയിം തിങ് ഒരേ സാധനം തന്നെയാണ്, ഒരേ മീനിങ് ആണ്, ഒരേ പോയം തന്നെയാണ്, ബട്ട് ഒരേ സൈസ് ആണ്, എല്ലാം എവറിഥിങ് ഇസ് സെയിം. പക്ഷെ ദർ വിൽ ബി സ്മോൾ ചേഞ്ചസ് ഇൻ ദ ചോയ്സ് ഓഫ് വേർഡ്സ്, ഞാൻ ആദ്യം പറഞ്ഞ പോലെ. സോ ഇത്രയാണ് കവിത. ഇനി നിങ്ങളുടെ ടെക്സ്റ്റിലെ എക്സസൈസസ് ഉണ്ടാവും, വേണമെങ്കിൽ നമുക്ക് നിങ്ങളതൊന്ന് നോക്കൂ.